2022 മാർച്ച് 15 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. യുപി, പഞ്ചാബ്, കേരളം, പിന്നെ കോൺഗ്രസും. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന യുപിയിൽ 1985 ശേഷം ഇതാദ്യമായി തുടർഭരണമുണ്ടായി. അത് തീവ്ര ഹിന്ദുത്വ വികാരമുണർത്തിവിട്ട് പ്രചാരണം നയിച്ച ബിജെപി കൊണ്ടുപോയി. 403 സീറ്റുകളിൽ 399 മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 സീറ്റിൽ ജയിക്കാനായി. 2017 7 സീറ്റ് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് പപ്പടം പോലെ പൊടിഞ്ഞു. സമാജ്വാദി പാർട്ടി മാനം കാക്കുന്ന പോരാട്ടം നടത്തിയിട്ടും യോഗി ആദിത്യനാഥിനെ കീഴ്പ്പെടുത്താനായില്ല. പ്രിയങ്ക ഗാന്ധി നേരിട്ടിറങ്ങി നാടിളക്കാൻ നോക്കിയിട്ടും യോഗിയെയോ ബിജെപിയെയോ തളയ്ക്കാനായില്ല. കർഷക സമരത്തിനിടെ ബിജെപി കേന്ദ്രമന്ത്രിയുടെ പുത്രൻ വാഹനമിടിച്ച് കർഷകരെ കൊലപ്പെടുത്തിയ ലഖിംപൂർ ഖേരിയിൽ പോലും ബിജെപി വൻ വിജയം നേടി. ഭരണകക്ഷിയുടെ ഒത്താശയുള്ള ക്രിമിനലുകളാൽ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിനുവേണ്ടി കളത്തിലിറക്കിയിട്ടും ഹസ്രത്തിൽ ബിജെപിക്ക് തന്നെയായിരുന്നു വിജയം. ഫലത്തിൽ ആളും ആരവവും പണവും വലിയ പ്രചാരണ തന്ത്രങ്ങളുമൊക്കെയായി കളം നിറഞ്ഞ ബിജെപിക്ക് മുന്നിൽ കോൺഗ്രസ് കാലഹരണപ്പെട്ട പുണ്യവാളന്മാർ മാത്രമായി നിലം പതിച്ചു. നെഹ്റു കുടുംബത്തിന്റെ മഹിമയും കൊണ്ട് കാലം കഴിക്കാമെന്നല്ലാതെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ രാജ്യത്ത് കോൺഗ്രസിന് എങ്ങനെ തിരിച്ചുകയറാമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പഞ്ചാബിലാകട്ടെ കഷ്ടാൽ കഷ്ടതരമാണ് സംഗതി. സ്വയം കൃതാനർത്ഥം കോൺഗ്രസ് വരുത്തിവെച്ച വീണ. പഞ്ചാബികൾ അല്പം കൂടി ചിന്തിച്ച് വോട്ട് ചെയ്തെന്ന് പറയാം. അവർ സംസ്ഥാന ഭരണത്തെയും കേന്ദ്രഭരണത്തെയും വിലയിരുത്തി. സംസ്ഥാനത്തെ കോൺഗ്രസ് ഭരണത്തോടും കേന്ദ്രത്തിലെ ബിജെപി ഭരണത്തോടും അവർ രോഷം കാട്ടി. കർഷക സമരത്തിന്റെ സ്വാധീനം കേന്ദ്രവിരുദ്ധ വികാരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ 1 വർഷത്തോളം സമരത്തോട് മുഖം തിരിച്ചുനിന്ന മോദി സർക്കാരിന്റെ ധാർഷ്ട്യത്തെ അവർ അംഗീകരിച്ചില്ല. കോൺഗ്രസിനെയും ശിരോമണി അകാലിദളിനെയും പിന്തുണച്ച വോട്ടർമാരിൽ 3/1 പേരും ഇരുകക്ഷികളുടെയും പെരുമാറ്റത്തിലുള്ള വിപ്രതിപത്തി കാട്ടിയപ്പോൾ തുണയായത് ആം ആദ്മി പാർട്ടിക്കാണ്. ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല. ബിജെപിയും അവരുടെ തീവ്ര ഹിന്ദുത്വ ദേശീയവാദവും കുറെക്കൂടി പരന്നു തുടങ്ങിയെന്ന് സാമാന്യമായി പറയാം. യുപി നൽകിയ മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നടത്തിയ കഠിനാധ്വാനത്തിന് നേരിയ ഫലമുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ബിജെപിയെ മറികടക്കാൻ പോന്നതായില്ല. നഗര ഇടത്തരം നഗരമേഖലകളിലെല്ലാം ബിജെപി തേരോട്ടം നടത്തി. വോട്ട് വിഹിതവും 2017 ഉയർന്നു. ദരിദ്രരെ വീണ്ടും ദരിദ്രരാക്കുന്ന ആഘാതമാണ് യുപിയിലെ സമ്പദ്വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം. 2017 അപേക്ഷിച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം 16 ലക്ഷത്തോളം കൂടി. 2012-17 കാലത്തെ വെച്ചു നോക്കുമ്പോൾ സംസ്ഥാന GDPയുടേത് ഏറ്റവും കുറഞ്ഞ വളർച്ചയാണ്. വിലക്കയറ്റം രൂക്ഷം. ദാരിദ്ര്യ സൂചികയിൽ യുപി ഏറ്റവും താഴെയാണ് നീതി ആയോഗിന്റെ കണക്കിൽ. എന്നിട്ടും യോഗി ആദിത്യനാഥ് 1985 ശേഷം യുപിയിൽ തുടർഭരണം നേടുന്ന മുഖ്യമന്ത്രിയായി. 8 വർഷത്തെ കേന്ദ്ര സംസ്ഥാന ബിജെപി ഭരണകാലത്തെ ദുരിതങ്ങളിലല്ല വോട്ടർമാരുടെ തിരഞ്ഞെടുപ്പ് അളവുകോലുകളെന്ന് ഈ ഫലം വ്യക്തമാക്കുന്നുണ്ടെന്ന് മാധ്യമപ്രവർത്തകയായ സീമാ ചിസ്തി ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ചുള്ള പ്രചാരണത്തിലാണ് യോഗി മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചതെന്ന് പറയാം. കോവിഡ് മഹാമാരി കാലത്തെ ദുരിതത്തിനിടയിൽ യുപി വിധാൻസഭ പാസാക്കിയ ഏക നിയമം മതപരിവർത്തനം തടയൽ നിയമമാണ്. യുപിയിലെ സാഹചര്യത്തിൽ അത് പ്രധാനമായും മിശ്രവിവാഹത്തിന് തുനിയുന്ന മുസ്ലിം യുവാക്കൾക്ക് നേരെയുണ്ടാകുന്ന ആൾക്കൂട്ടാക്രമണത്തിന് നിയമ പരിരക്ഷ നൽകാൻ മാത്രമാണ്. അറവുശാലകളും തുകൽ നിർമ്മാണശാലകളും അടച്ചിട്ടത് നിരവധി മുസ്ലിങ്ങളുടെ അന്നം മുട്ടിക്കുന്ന തീരുമാനമായിട്ടും ഇസ്ലാമോഫോബിയയുടെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുന്ന ജനസാമാന്യം അടങ്ങിയിരുന്നു. പക്ഷേ യോഗി വെറുതെയിരുന്നില്ല. ആളുകളിലേക്ക് ക്ഷേമാനുകൂല്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹം മികച്ച യത്നം നടത്തി. ആളുകളിലേക്ക് പണം നേരിട്ടെത്തി. വർഗീയ ലഹളകൾക്ക് ശമനമുണ്ടായി. ഇസ്ലാമോഫോബിയ വളർത്തി. ഹിന്ദു മുസ്ലിം വേർതിരിവ് ശക്തമാക്കിക്കൊണ്ടാണ് അത് സാധിച്ചെടുത്തത് എന്നതാണ് വൈരുദ്ധ്യം. ഹിന്ദു വോട്ടർമാരും ബിജെപിയും തമ്മിലൊരു വൈകാരിക അടുപ്പം സ്ഥാപിച്ചെടുക്കുന്നതിൽ വിജയിച്ച മുഖ്യമന്ത്രിയാണ് യോഗി. ഹിന്ദു വോട്ടർമാരുടെ സാമാന്യയുക്തിയെ നിശ്ചയിച്ചെടുത്തത് ഹിന്ദു മുസ്ലിം വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. ജനതയെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ക്രമസമാധാന പാലനമാണ് യോഗി സാധിച്ചെടുത്തതെന്ന് നിരീക്ഷിക്കുന്നുണ്ട് രാഷ്ട്രീയ ഗവേഷകനും കോളമിസ്റ്റുമായ അസിം അലി. ഹിന്ദുക്കുടക്കീഴിൽ അണിനിരന്നാൽ യാദവ മുസ്ലിം ക്രിമിനലുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാമെന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ യോഗി വിജയിച്ചു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവരെ അടിച്ചമർത്തി. പശുക്കടത്ത്, ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളുയർത്തി മുസ്ലിങ്ങളെ സാമൂഹ്യവിരുദ്ധരാക്കി നിറുത്തി. സ്വരക്ഷ കണക്കിലെടുത്ത് മുസ്ലിങ്ങളൊക്കെ പശുക്കളെയും പോത്തുകളെയും കൊണ്ടുപോകുന്നതുപോലും നിറുത്തി. ബീഫ് നിരോധനമാണല്ലോ. ഇവിടെ നിന്നുകൊണ്ടാണ് യോഗിയും ബിജെപിയും തീവ്ര ഹിന്ദുത്വ ദേശീയവാദം ശക്തമാക്കിയത്. രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിന്റെയും പണാധിപത്യത്തിന്റെയും വൻതോതിലുള്ള കേന്ദ്രീകരണം സാധ്യമാക്കിക്കൊണ്ടുള്ള പ്രചണ്ഡ പ്രചാരണത്തെ അതിജീവിക്കാൻ മൃദുഹിന്ദുത്വമെന്നല്ല സാമാന്യ രീതിയിലുള്ള സാമൂഹ്യ പ്രചാരണ വഴികൊണ്ടുപോലും സാധിക്കണമെന്നില്ല. അവിടെയാണ് മൂന്ന് വർഷമായി ശക്തമായ പ്രതിപക്ഷം പോലുമാകാൻ കെൽപ്പില്ലാതെ ഉഴലുന്ന കോൺഗ്രസ് നെഹ്റു കുടുംബത്തിന്റെ പഴയ പ്രതാപകാലത്തെ അയവിറക്കി നേട്ടമുണ്ടാക്കാമോയെന്ന് നോക്കുന്നത്. ജനം ഊറിച്ചിരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടത്. കേരളത്തിലേക്ക് വന്നാൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പേരിന് മഹാരാഷ്ട്രയിലും മാത്രമാണ് കോൺഗ്രസ് ഇന്ന് അധികാരത്തിലുള്ളത്. ഇതിൽ തന്നെ മഹാരാഷ്ട്രയിൽ ശിവസേന NCP സഖ്യത്തിൽ ഒരു കക്ഷിയായി മാത്രമാണ് പ്രാതിനിധ്യം. കോൺഗ്രസിന് ശക്തി അവശേഷിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മുന്നിലായി കേരളമുണ്ട്. രാഹുൽഗാന്ധി പോലും UP അമേത്തിയിലെ പൾസ് തിരിച്ചറിഞ്ഞിട്ട് മത്സരിക്കാൻ വയനാട്ടിൽ വന്നത് അതുകൊണ്ടാണല്ലോ. എന്നാൽ എന്താണ് ഇവിടത്തെ കാഴ്ച? കേരളത്തിൽ അഞ്ചു വർഷവും സർക്കാരിനെതിരെ അഴിമതിയാരോപണങ്ങൾ വരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടും വിശ്വാസ്യതയുള്ള പ്രതിപക്ഷമായി ഉയരാൻ കോൺഗ്രസിനായില്ല. ഫലമോ, വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. അടിത്തറ ശക്തമാക്കിക്കൊണ്ടും ക്ഷേമാനുകൂല്യങ്ങളിലൂന്നിയും ഭരണത്തുടർച്ച നേടിയെടുത്ത ഇടതുമുന്നണി സർക്കാർ ഇപ്പോഴും ശക്തിക്ഷയം ഏശാതെ തുടരുന്നു. എന്നാൽ രണ്ടാമതും പ്രതിപക്ഷത്തായ കോൺഗ്രസിനകത്ത് തൊഴുത്തിൽകൂത്ത് വൻതോതിലാണ്. തോൽവിക്ക് ശേഷം നേതൃമാറ്റമുണ്ടായി. പുതിയ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഇപ്പോഴും വിമ്മിട്ടം കാട്ടുന്ന പഴയ നേതൃത്വത്തെ കാണാം. നിയമസഭയിൽ ശക്തിയായ വാദഗതികൾ ഉയർത്തിയും പരിസ്ഥിതി വിഷയങ്ങളിലടക്കം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചും നേരത്തെ തന്നെ VD സതീശനുണ്ടായിരുന്ന സ്വീകാര്യത കോൺഗ്രസിന് മുതൽക്കൂട്ടാണ്. പക്ഷേ തൊഴുത്തിൽകുത്തും DCC പുനഃസംഘടന പോലും നേരാംവണ്ണം പൂർത്തിയാക്കാനാവാത്തതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സ്ഥിതിയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടത്തിയ ചില പുനഃസംഘടനകളിലും അതിനു മുൻപ് തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ സ്ഥാനാർത്ഥി നിർണയങ്ങളിലുമെല്ലാം AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വല്ലാതെ കൈകടത്തി അധീശത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന തോന്നൽ ചില മുതിർന്ന നേതാക്കളിൽ ശക്തമാണ്. അഞ്ച് സംസ്ഥാനങ്ങളിലെ പുതിയ തിരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതോടെ വേണുഗോപാലിന്റെ കഴിവുകേടാണ് രാജ്യവ്യാപകമായി തന്നെ ചർച്ച. ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിലെ വിമതസ്വരങ്ങളായ G23 നേതാക്കൾ വേണുവിനെതിരാണ്. വേണുവിനെതിരെ കേരളത്തിലും സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. വ്യക്തിവിരോധത്താലുള്ള കടന്നാക്രമണമാണെന്ന് വ്യാഖ്യാനിക്കാമെങ്കിൽ പോലും വേണുഗോപാലിനെതിരെ വിമർശനങ്ങളെ പാടെ തള്ളിക്കളയാനാവില്ല. അഹമ്മദ് പട്ടേൽ വരെയുള്ളവർ ഇരുന്ന AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വേണുഗോപാൽ വരുമ്പോൾ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ മുൻപേയുള്ള പരിവേഷവും പരിശോധിക്കപ്പെടുമെന്ന് ഉറപ്പ്. കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ബലാത്സംഗ കേസിൽ പ്രതി ചേർത്ത നേതാവാണ്. അത് രാഷ്ട്രീയ പകപോക്കലായി കോൺഗ്രസുകാർ ചിത്രീകരിക്കുമ്പോഴും പല നേതാക്കൾക്കുമെതിരെ വരാത്ത കേസിലേക്ക് ഇദ്ദേഹം വലിച്ചിഴയ്ക്കപ്പെട്ടത് യാദൃശ്ചികമായി മാത്രം കരുതാനാകുമോ? വേണുഗോപാലിനെതിരെ മൊഴി നൽകിയ ഇരയുടെ പരാതിയിന്മേൽ സംസ്ഥാന സർക്കാർ ആ കേസ് CBIക്ക് വിട്ടു. അങ്ങനെ CBI അന്വേഷിക്കുന്ന കേസിലും പ്രതിസ്ഥാനത്താണ് വേണുഗോപാൽ. അങ്ങനെ കളങ്കിത മുഖം അദ്ദേഹത്തിനുണ്ട്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിനിറങ്ങാത്തതിലൊരു CBI പേടിയുണ്ടെന്ന് പോലും സൈബർ പോരാളികൾ പ്രചരിപ്പിക്കുന്നു. അശോക് ചവാൻ സമിതിയുടെ ഗതി. കേരളവും ബംഗാളുമടക്കം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനേറ്റ തിരിച്ചടി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ AICC നിയോഗിച്ചതായിരുന്നു അശോക് ചവാൻ സമിതി. ചവാന് പുറമെ മനീഷ് തിവാരിയും ജ്യോതിമണിയുമായിരുന്നു അംഗങ്ങൾ. ഇവർ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രമുഖരായ നേതാക്കളിൽ നിന്നെല്ലാം മൊഴിയെടുത്തു. 80 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി നൽകിയായിരുന്നു ഇത്. ചവാൻ സമിതി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ 200 നേതാക്കൾക്കെതിരെ പരാമർശങ്ങളുള്ള റിപ്പോർട്ടാണ്. മിനക്കെട്ട് പഠിച്ച് സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന പ്രവർത്തക സമിതി പോലും പരിഗണനയ്ക്കെടുത്തില്ല എന്നറിയുമ്പോഴാണ് കോൺഗ്രസ് എന്തൊരു തമാശയാണെന്ന് ബോധ്യപ്പെടുക. അന്ന് ഗുലാം നബി ആസാദ് ഈ വിഷയമുയർത്തിയപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയെ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കേണ്ടത് അധ്യക്ഷയാണെന്ന് പറഞ്ഞൊഴിഞ്ഞത് കെ സി വേണുഗോപാലായിരുന്നു. ഇനി വേണുഗോപാലിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ? ആർക്കറിയാം. യു പി തെരഞ്ഞെടുപ്പ് ഫലം 2024 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ ചൂണ്ടുപലകയാണ്. ബി ജെ പി അതിന്റെ പ്രതാപം കൂട്ടിയിരിക്കുന്നു. അതിന് തടയിടാൻ ചെറിയ കളികളൊന്നും പോരാ. അവിടെ കോൺഗ്രസ് ഈ തട്ടിക്കൂട്ട് കലാപരിപാടികളുമായി എത്ര നാൾ പിടിച്ചുനിൽക്കും?